അധ്യായം 19. പരീക്ഷിത് കൈക്കലുകൾ നിലത്തടിച്ച് പൊളയുന്നതിൻ്റെ ശബ്ദം കേട്ടാണ് ദേവയാനി ഞെട്ടി ഉണർന്നത്. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഉണർച്ചയുടെ നിമിഷത്തിലെ വിഭ്രമത്തിൽ താൻ പഴയ വീട്ടിലാണെന്ന് അവൾ സന്ദേഹിച്ചുപോയി. ജനവാതിലുകളില്ലാത്ത ആ വീട്, ഒരു കയർക്കുരുക്ക് മുറിയിലെ ഇരുട്ടിൽ പതുക്കെ തൂങ്ങിയാടുന്നതുപോലെ തോന്നി. ശരീരം വിറച്ചു. കണ്ണു തിരുമി നോക്കി. നീലകണ്ഠൻ കിടക്കപ്പായലില്ല. കുഞ്ഞിൻ്റെ ഒച്ച വീണ്ടും ഉയർന്നപ്പോൾ അവൾക്ക് സ്ഥലകാലബോധം വീണ്ടു കിട്ടി. ലാടനത്തിൻ്റെ തിരി നീട്ടി. മുറിയിൽ വെളിച്ചം പരന്നു. ആശ്വാസമായി. കയർക്കുരുക്ക് തോന്നലായിരുന്നു. പക്ഷേ നീലകണ്ഠൻ എവിടെ? അവൾ പരിഭ്രമിച്ചു. വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞിനെ എടുക്കാൻ നിൽക്കാതെ ദേവയാനി വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾക്ക് സമാധാനമായി. മുറ്റത്തെ നിലാവെളിച്ചത്തിൽ വട്ടം കറങ്ങി നടക്കുകയാണ് നീലകണ്ഠൻ. ദേവയാനിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും അയാൾ നടത്തം നിർത്തിയില്ല. അവളെ ഗമനിച്ചുമില്ല. കാടും മലയും ഭയങ്കരമായ നിശബ്ദതയിലാണ്. ഒരു ചീവീടിൻ്റെ ഒച്ച പോലും കേൾക്കാനില്ല. കൂമൻ കരയുന്നില്ല. നീലകണ്ഠൻ മിണ്ടുമെന്ന് കരുതി അവൾ കാത്തു. ഒടുവിൽ അവൾ ചോദിച്ചു, എന്താ കിടക്കാത്തത്? നീലകണ്ഠൻ നടത്തം നിർത്തി. ഉറക്കം വരുന്നില്ല ദേവി. ഒരു പോള കണ്ണടയ്ക്കാൻ എനിക്കാവുന്നില്ല. ദേവയാനി ഓർമ്മിച്ചു. 2-4 ദിവസമായി നീലകണ്ഠൻ ആകെ അസ്വസ്ഥനാണ്. ഡോക്ടറെ കണ്ടുവന്ന ശേഷമാണ് വേവലാതി കൂടിയത്. കഴിഞ്ഞ 2 പകലും ഏറുമാടത്തിൽ പോയി കിടക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും വന്നില്ല. ദേവയാനി അരികെ ചെന്ന് കൈപിടിച്ച് ആർദ്രമായ സ്വരത്തിൽ അപേക്ഷിച്ചു, നീ വാ, നമുക്ക് കിടക്കാം. നീലകണ്ഠൻ പരിതപിച്ചു. കിടന്നാൽ എനിക്ക് ഉറക്കം വരണ്ടേ ദേവി? മനസ്സിന് തീപിടിച്ച മാതിരി എനിക്ക് പൊള്ളുന്നു. പഞ്ചിയുടെ കൂടെ ചെന്ന് കണ്ട കാഴ്ചകളും ഡോക്ടറുടെ വാക്കുകളും വേട്ടനായ്ക്കൾ പോലെ എന്നെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണ്. കണ്ണൊന്നടയുമ്പോഴേക്കും ദേവയാനി അന്താളിച്ചു. അല്പം രോഷത്തോടെ അവൾ ശബ്ദമുയർത്തി, അതിന് നീ എന്തു ചെയ്യാൻ പോകുന്നു? എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എല്ലാ വീട്ടിലും രോഗികൾ, 4-5 ഉള്ള വീടുകളുണ്ട്. ദൈവത്തിൻ്റെ ശാപമാണെന്ന് ചിന്തിച്ച് എല്ലാവരും സമാധാനിച്ചിരിക്കുകയാണ്. ഹോ, എന്തൊരു ലോകമാണിത്! എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംശയിച്ചത് ശരിയാണെന്ന് ദേവയാനിക്ക് ബോധ്യമായി. അവൾ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ നീ വീണ്ടും മനുഷ്യരുമായി ഇടപെടാൻ പോവുകയാണോ? മനുഷ്യരുമായുള്ള സകല ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞതല്ലേ? നീലകണ്ഠൻ പ്രതികരിച്ചില്ല. ദേവയാനിക്ക് കലി വന്നു. അവൾ ശബ്ദമുയർത്തി, എല്ലാം മതിയായതല്ലേ? മനുഷ്യൻ ഒരിക്കലും നന്നാവില്ല എന്ന് ബോധ്യപ്പെട്ടതല്ലേ? എന്നിട്ടിവിടെ വന്ന് കാനനവാസം തുടങ്ങി. ഇനി എന്തിന് അറിഞ്ഞുകൊണ്ട് ഓരോ ഏടാകൂടങ്ങൾ തലയിൽ വലിച്ചിടുന്നു? ഇത് കേട്ടപ്പോൾ നീലകണ്ഠൻ നിന്നു. നഗരങ്ങളിലെ ദുഷ്ടരായ മനുഷ്യരല്ല ഈ ഗ്രാമത്തിലുള്ളത്. എത്ര നിഷ്കളങ്കരാണിവർ! നഗരത്തിലെ രോഗങ്ങളെല്ലാം ദുഷിച്ച ജീവിതം കൊണ്ട് അവരവർ വരുത്തിവെച്ചതാണ്. അതിനെല്ലാം മരുന്നും കാരണവുമുണ്ട്. പക്ഷേ ഇവിടെ വിചിത്രരൂപികളായ കുഞ്ഞുങ്ങൾ എന്തു തെറ്റ് ചെയ്തിട്ടാണ്? മരുന്നെല്ലാം പിൻവാങ്ങുമ്പോൾ ദൈവം കനിയുന്നതും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ എന്തു തെറ്റ് ചെയ്തിട്ടാണ്? ഡോക്ടർ പറഞ്ഞതുപോലെ മാരകമായ എന്തോ വിഷം, അതല്ലെങ്കിൽ വേറെ ഏതോ കാര്യമായ പ്രശ്നം. അതാണ് എൻ്റെ ഉറക്കം കെടുത്തുന്നത്. എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല ദേവി. ദേവയാനി മലയുടെ മുകളിലേക്ക് നോക്കി. പരിഹാസച്ചിരി പോലെ നിലാവ് ജഡധാരി മലയെ പൊതിഞ്ഞിരുന്നു. മരങ്ങൾ ഗാഠനിദ്രയിൽ അനക്കമറ്റു നിന്നു. അവൾ രോഷത്തോടെ ചോദിച്ചു, ഞാനൊരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ നീ എന്തൊക്കെ പരാക്രമങ്ങളാണ് കാണിച്ചത്? എന്നെ അടിക്കാനും ഉപേക്ഷിക്കാനും വരെ നീ തയ്യാറായി. ഒന്നും മറന്നിട്ടില്ലല്ലോ. കുറ്റസമ്മതത്തിൻ്റെ നിർവാജ്യമായ ഭാഷയിൽ നീലകണ്ഠൻ പറഞ്ഞു, അത് എൻ്റെ തെറ്റ്, വലിയ തെറ്റ്. നമ്മുടെ ഒളിജീവിതമേ തെറ്റായിരുന്നു. നീയാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നാട്ടിലെ ദുരന്തം ഞാൻ അറിയുമായിരുന്നില്ല. സ്വാസ്ഥ്യത്തോടെ ജീവിച്ച് മരിക്കാനല്ല മനുഷ്യൻ്റെ വിധി, അത് അവൻ്റെ ആഗ്രഹം മാത്രം. യാതനകളുടെയും വേദനകളുടെയും നടുക്കടലാണ് ജീവിതം. ഒന്ന് നീന്തി കയറാമെന്ന് കരുതുമ്പോഴേക്കും അത് തീർന്നു പോവുകയും ചെയ്യും. ഒളിച്ചോട്ടം പാപമാണ്. ജീവിതത്തെ ധീരമായി നേരിടുകയാണ് മനുഷ്യധർമ്മം. ആദ്യം ആത്മഹത്യ എന്ന ഒളിച്ചോട്ടത്തിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു. ഇപ്പോൾ കാട്ടിലെ ഒളിജീവിതത്തിൽ നിന്നും എൻ്റെ ജീവിതം തന്നെ എനിക്ക് നിനക്ക് കടപ്പെട്ടതാണ്. അപ്പോൾ ദേവയാനി ഓടി വന്ന് നീലകണ്ഠനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശബ്ദം വല്ലാതെ ഇടറി. നീ പറയുന്ന വേദാന്തത്തിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു സത്യം എനിക്കറിയാം. നീയാണെന്നെ രക്ഷിച്ചത്. ചോരവാർന്ന് മരിക്കാൻ കിടന്ന എന്നെ ഉടപ്പിറന്നവനേക്കാൾ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചതും നീയാണ്. നീലകണ്ഠനെ വീണ്ടും ഗാഢമായി പുണർന്നുകൊണ്ട് നിയന്ത്രണമറ്റ് ദേവയാനി പൊട്ടിക്കരഞ്ഞു. കരച്ചിലിൻ്റെ ഒരു ഇടവേളയിൽ അവൾ മന്ത്രിച്ചു, നീയാണെൻ്റെ സത്യം, നീയാണെൻ്റെ ദൈവം.